You're with SBS Radio. Find more great stories in your language at sbs.com.au.
ഓസ്ട്രേലിയയിൽ ആത്മഹത്യാ നിരക്ക് കൂടി വരുന്നതായാണ് അധികൃതർ വെളിപ്പെടുത്തുന്നത്. ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയെത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പ്രസക്തി എന്താണെന്നാണ് ഇന്ന് SBS മലയാളം പരിശോധിക്കുന്നത്. പെർത്തിൽ സൈക്യാട്രിസ്റ്റായി ജോലി ചെയ്യുന്ന ഡോക്ടർ മാത്യു സാമുവൽ നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം ഡോക്ടർ മാത്യു സാമുവൽ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം. നമസ്കാരം
ഡോക്ടർ. കുറച്ച് വർഷങ്ങളായി, ഏതാനും വർഷങ്ങളായി ഓസ്ട്രേലിയയിൽ ആത്മഹത്യയുടെ നിരക്ക് കൂടുന്നതായിട്ടാണ് പറയുന്നത്. ഇത് എത്രമാത്രം വലിയൊരു പ്രശ്നമാണ് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ?
ആ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ കറക്റ്റ് ആണ്. ഇപ്പം ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ സാധാരണ കണക്കുകളെ പറ്റി ഒരു ഒരു നല്ലൊരു അവബോധം സമൂഹത്തിൽ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഒരു ഘടകമാണ്. അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്കുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, വർഷം തോറും ആത്മഹത്യയുടെ നിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 2017 സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, വർഷം ഓസ്ട്രേലിയയിൽ ഏകദേശം 3,200 മരണങ്ങൾ ആത്മഹത്യാ പരമായിട്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2009 കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏകദേശം 2,400 ഒരു 10 വർഷത്തിനകം ഇതിന്റെ ഏകദേശം 600 മരണങ്ങൾ ഒരു വർഷം കൂടുതലായിട്ട് ആത്മഹത്യയിൽ അവസാനിക്കുന്നു എന്നുള്ള ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു കണക്കാണ് നമ്മുടെ മുന്നിൽ നമുക്ക് കാണാൻ പറ്റുന്നത്.
ഓക്കെ, അപ്പോൾ ഡോക്ടർ, ഇത് യുവജനങ്ങൾക്കിടയിൽ ഒരു വലിയ പ്രശ്നമായിട്ടാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ മരണങ്ങൾ യുവജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത് ആത്മഹത്യ മൂലമാണെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രധാന കാരണം എന്താണ്?
ഓസ്ട്രേലിയ ഒരു വികസിത രാജ്യമാണെങ്കിലും നമുക്ക് സ്പോർട്സിന്റെ കാര്യത്തിലാണെങ്കിലും സാമ്പത്തികമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെ മുന്നോട്ട് നിൽക്കുകയാണെങ്കിലും, ഈ ആത്മഹത്യയുടെ കണക്കുകൾ പ്രധാനമായിട്ടും യുവജനങ്ങളുടെ ഇടയിൽ ആത്മഹത്യ, ഞാൻ പറഞ്ഞു വരുന്നത് 18 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെയുള്ള ഇടയിലുള്ള ആൾക്കാരുടെ ആത്മഹത്യ നിരക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഓസ്ട്രേലിയ ആണെന്നുള്ളതും ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ്. പല കാരണങ്ങൾ ഇതിനുണ്ട്. പ്രധാനമായിട്ടും ഇതിന്റെ കാരണമെന്ന് പറയുന്നത് മാനസിക രോഗ പ്രശ്നങ്ങളാണ്, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് തന്നെ പല ഘട്ടങ്ങളുണ്ട്. അത് വിഷാദ രോഗമാകാം, ആങ്സൈറ്റി, അല്ലെങ്കിൽ അത് ആങ്സൈറ്റി കൊണ്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. പിന്നെ മയക്കുമരുന്നും ആൽക്കഹോളും, മദ്യവും മയക്കുമരുന്നും അടിമയാകുന്ന ആൾക്കാരുടെ എണ്ണവും ഈ പ്രായത്തിൽ കൂടുതലാവുന്നത് കൊണ്ടും, പിന്നെ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന വേറൊരു പ്രത്യേക ഒരു പ്രതിഭാസമാണ് അൺഎംപ്ലോയ്മെന്റ്, അല്ലെങ്കിൽ ജോലിയില്ലായ്മ. നമ്മളൊരു വികസിത രാജ്യമാണെങ്കിലും യുവാക്കളിടയിലെ ജോലിയില്ലായ്മ, അല്ലെങ്കിൽ അവരുടെ ഏകാന്തത, ഒറ്റപ്പെടൽ, പിന്നെ കുടുംബം പശ്ചാത്തലത്തിലുള്ള പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അല്ലെങ്കിൽ ബന്ധങ്ങൾ തമ്മിലുണ്ടാകുന്ന ഒലച്ചിൽ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ.
ഡോക്ടർ, ഇനി കുടിയേറിയിരിക്കുന്ന സമൂഹത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ എത്രമാത്രം ഇതേക്കുറിച്ചൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ലഭ്യമാണ്? പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ സമൂഹത്തിൽ നിന്നുള്ളവരുടെ കാര്യം എടുക്കുമ്പോൾ, ഇപ്പോൾ ആത്മഹത്യയൊക്കെ എത്രമാത്രം ഒരു ഒരു പ്രശ്നമായിട്ടാണ് ഡോക്ടറിന്റെ പ്രാക്ടീസിലും മറ്റും കണ്ടുവരുന്നത്, എങ്ങനെയാണ്?
നമ്മള് രണ്ട് തരത്തിൽ നമ്മൾ നോക്കാം അതിനെ പറ്റി. ഒന്നെന്ന് പറയുന്നത്, അഗൈൻ ഈ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ കുറെ വർഷമായിട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ ഏഷ്യൻ, നമ്മൾ ഇന്ത്യനായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വമുള്ള ആൾക്കാരുടെയിലുള്ള പിന്നെ മാനസിക പ്രശ്നങ്ങളെ പറ്റി ഒരു സ്റ്റഡി ഇതുവരെ നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഈ കഴിഞ്ഞ 10 വർഷത്തിലാണ് നമ്മുടെ കുടിയേറ്റം വളരെ ശക്തമായത്. പക്ഷേ ഏഷ്യൻ പോപ്പുലേഷൻ, ഏഷ്യൻ എന്ന് പറയുമ്പോൾ എല്ലാ നമ്മുടെ സബ് കോണ്ടിനെന്റ് ഏഷ്യയിലുള്ള അവരുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 2009 വളരെ കുറവായിരുന്നു. ഇപ്പം 2009 കണക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2,200 ആത്മഹത്യയിൽ 300 പേരെ ഉള്ളായിരുന്നു ഏഷ്യൻ പോപ്പുലേഷൻ, അല്ലെങ്കിൽ ഏഷ്യ എന്നുള്ള സ്ഥലത്ത് നിന്ന് വന്ന ആൾക്കാരുടെ. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് നമുക്കറിയാം കുടിയേറ്റം വളരെ ശക്തമായിരുന്നു. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ സമൂഹം എന്ന് പറയുന്നത് ഇപ്പം ഏകദേശം ഇന്ത്യയിൽ നിന്ന് ജനിച്ച ആൾക്കാർ കുടിയേറിയിരിക്കുന്ന ഏകദേശം 3rd നിൽക്കുന്നത്. ഈ പ്രൊപ്പോർഷനായിട്ട് ആത്മഹത്യയുടെ നമ്പർ കൂടി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, 2014 കണക്ക് വന്നിരുന്നു ഈ ഏഷ്യൻ അല്ലെങ്കിൽ മൈഗ്രൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയ്ക്ക് ഉള്ള ഈ ആത്മഹത്യ പ്രവണത കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യം. പക്ഷെ അതൊരു ഇന്ത്യൻ പോപ്പുലേഷന് നമുക്ക് ഇതുവരെ നമുക്കൊരു കണക്ക് നമുക്കിവരെ കിട്ടിയിട്ടില്ല. പിന്നെ വേറൊരു ഇതിനകത്ത് ഒരു ഒരു പ്രത്യേക പ്രതിഭാസം എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ജനറേഷൻ മൈഗ്രൻസും ഉണ്ട്, സെക്കൻഡ് ജനറേഷൻ മൈഗ്രൻസും ഉണ്ട്. അപ്പം ഈ സെക്കൻഡ് ജനറേഷൻ മൈഗ്രൻസിന്റെ കുട്ടികൾ ഇപ്പോൾ വളർന്നു വരുന്നതേ ഉള്ളൂ. അത് മാത്രമല്ല, ഈ നമ്മളുടെ ഇന്ത്യൻ കുടിയേറ്റം എന്ന് പറയുന്നത് ഒരു എക്കണോമിക് കുടിയേറ്റമാണ്, അല്ലെങ്കിൽ അതൊരു സാമ്പത്തിക മായിട്ടുള്ള ഒരു കുടിയേറ്റമാണ്. അതൊരു റെഫ്യൂജി മൈഗ്രേഷൻ അല്ലാത്തത് കൊണ്ട്, പിന്നെ അത് മാത്രമല്ല പല ചെക്സ് ആൻഡ് ബാലൻസസും മൈഗ്രേഷൻ ഏജൻസികൾ സ്വീകരിക്കുന്നത് കൊണ്ട് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾ ചിലപ്പോൾ അതിന്റെ നമ്പർ കൂടിയില്ലെങ്കിലും കഴിഞ്ഞ കുറേ വർഷമായിട്ട് എന്റെ ക്ലിനിക്കൽ പ്രാക്ടീസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷാദ രോഗവും ആത്മഹത്യ പ്രവണതകളും കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും.
ഡോക്ടർ മാത്യു, ഇനി ഒരു ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും, പ്രത്യേകിച്ച് ഒരു കുടിയേറ്റ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം?
അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് കുടിയേറ്റം ഉണ്ടാക്കുന്ന ഒരു മാനസികമായിട്ടുള്ള അസ്വസ്ഥത, അത് ഒരു അഞ്ചാറ് വർഷം സമയമെടുക്കും. പിന്നെ പുതിയ രാജ്യം, പല ആൾക്കാരും നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ തേനും പാലും ഒഴുകുന്ന രാജ്യം എന്ന രീതിയിൽ ഓസ്ട്രേലിയ വരും. പക്ഷെ വന്നു കഴിയുമ്പോഴേക്കും അതിന്റെ ബുദ്ധിമുട്ടുകൾ, ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട്, നാട്ടിൽ നിന്നുള്ള ഏകാന്തത, പിന്നെ കുടുംബത്തിന്റെ കുടുംബ പശ്ചാത്തലത്തിലുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ ജോലിയിൽ കിട്ടുന്ന അരക്ഷിതാവസ്ഥ, പിന്നെ നാട്ടിൽ പ്രായമായി നിൽക്കുന്ന പ്രായം ആയിട്ട് നിൽക്കുന്ന മാതാപിതാക്കൾ, പിന്നെ പലപ്പോഴും പല ആൾക്കാരും പഠിക്കാനാണ് വരുന്നത്. അപ്പം ഒരു വലിയൊരു സാമ്പത്തിക ഭാരം നാട്ടിലുണ്ടായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് നാട്ടിലെ ഭാരവും വീടണം, ഇവിടുത്തെ കാര്യങ്ങൾ നടക്കണമെന്നുള്ള ഒരു ബുദ്ധിമുട്ട്. പിന്നെ ഒരു ഒരു പരിധിവരെ മദ്യം, ആൽക്കഹോൾ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പിന്നെ അതൊരു ഒരു ഒരു സാമൂഹിക പ്രശ്നങ്ങൾ തന്നെയാണ്. അത് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ ഹെൽപ്പ് സീക്കിംഗ് ബിഹേവിയർ, അല്ലെങ്കിൽ അതിന് സഹായത്തിനുള്ള നമുക്ക് പോവാനുള്ള ഒരു മടി, പിന്നെ പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റിഗ്മ, അല്ലെങ്കിൽ ഈ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഒരു അരക്ഷിതാവസ്ഥ, അല്ലെങ്കിൽ അതിന് പിന്നെ അതൊരു ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അത് പറയാനുള്ളൊരു മടി പലർക്കും പലർക്കും തോന്നാറുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ.
കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഓസ്ട്രേലിയയിൽ ആത്മഹത്യയുടെ നിരക്ക് കൂടിയിരിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ചാണ് പെർത്തിൽ സൈക്യാട്രിസ്റ്റായി പ്രവർത്തിക്കുന്ന ഡോക്ടർ മാത്യു സാമുവൽ SBS മലയാളത്തിൽ വിശദീകരിക്കുന്നത്. ഡോക്ടർ, ഇപ്പോൾ പല കാരണങ്ങളും പല സാഹചര്യങ്ങളും ഡോക്ടർ ചൂണ്ടിക്കാട്ടി. ഇതിൽ ഒരു മദ്യപാനത്തിൻ്റെ കാര്യം ഡോക്ടർ പറയുമ്പോൾ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് കുടിയേറിയവരുടെ കാര്യത്തിൽ പലപ്പോഴും കേരളത്തിൽ വളരെയധികം മദ്യപാനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്, അവിടെ വളരെ കൂടുതലാണ്. അപ്പോൾ പക്ഷേ ഓസ്ട്രേലിയയിൽ എത്തിയതിന് ശേഷം ഇതിൻ്റെ ഒരു പലപ്പോഴും ഇതിൻ്റെ ഒരു ക്വാളിറ്റി ബെറ്ററായി എന്നുള്ളൊരു ധാരണ പൊതുവിലായിട്ടുണ്ട്. പക്ഷേ അത് എത്രമാത്രം ശരിയാണ്? അതുപോലെ തന്നെ ആത്മഹത്യ പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് വലിയൊരു വെല്ലുവിളിയാണോ, എങ്ങനെയാണ്?
വെല്ലുവിളിയാണ്. കാരണം ഇപ്പോൾ നമ്മൾ എഗെയിൻ ഞാൻ ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് റീസൺസ് ഓഫ് ഡെത്ത് അല്ലെങ്കിൽ റീസൺസ് ഓഫ് സൂയിസൈഡ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് മൂന്നാമത് നിൽക്കുന്നത് എന്ന് പറയുന്നത്, രണ്ടാമത് നിൽക്കുന്നത് മയക്കുമരുന്നിന്റെ ഉപയോഗവും മൂന്നാമത് നിൽക്കുന്നത് മദ്യത്തിന്റെ ഉപയോഗമാണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഒരിക്കലും നമ്മളെ കളിപ്പിക്കാറില്ല. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേരിയബിളാണ് ഈ ആത്മഹത്യയിലോട്ട് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിലെ മദ്യപാനം വളരെ കൂടുതലാണ്. നമ്മൾ മലയാളികളാണ് കേരളത്തിൽ നിന്ന് വരുമ്പോഴേക്കും അതിന്റെ ക്വാളിറ്റി നല്ലതായിട്ട് എന്ന് പറഞ്ഞിട്ട് അത് കൂടുതലായിട്ട് ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നതാണ് എപ്പോഴും പ്രശ്നം. ക്വാളിറ്റി ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ബെറ്റർ ഹിയർ, ബട്ട് ദ ക്വാണ്ടിറ്റി ഈസ് ഗോയിങ് ടു ബി ദ പ്രോബ്ലം, അല്ലെങ്കിൽ അതിന്റെ അളവ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പലപ്പോഴും നമ്മുടെ പിന്നെ സുഹൃത്തുക്കളുടെ കൂടെ ആണെങ്കിലും ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ഇടപെടലാണെങ്കിലും മദ്യം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ലൂബ്രിക്കന്റ് ആണ്. പക്ഷേ പലപ്പോഴും അതിന്റെ അധിക ഉപയോഗമാണ് ഈ പ്രശ്നങ്ങളിലോട്ട് നമ്മൾ പോകുന്നത്. പലപ്പോഴും വേറൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനത്തെ മദ്യത്തിന്റെ ഉപയോഗം വരുമ്പോൾ അത് എത്രമാത്രം ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും പല ആൾക്കാരും ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും തോന്നാറില്ല അത് എൻ്റെ ഒരു പ്രശ്നം തന്നെയാണെന്ന്. കാരണം ഉപയോഗിക്കുന്ന ആൾക്കല്ല പലപ്പോഴും മദ്യത്തിന്റെ പ്രശ്നം വരുന്നത്, ചുറ്റുമുള്ള ആൾക്കാർക്കാണ്. അപ്പൊ ആ ചുറ്റുമുള്ള ആൾക്കാരുടെ ടോളറൻസ് ലെവൽ, അല്ലെങ്കിൽ അവരുടെ ബോധം എത്രമാത്രം, അല്ലെങ്കിൽ അവർക്ക് എത്രമാത്രം അതൊരു ബുദ്ധിമുട്ടാണെന്നുള്ളത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം പല ആൾക്കാരും അത് മൂടി വെക്കുക, അല്ലെങ്കിൽ സാരമില്ല അത് പിന്നെ പോയി പിന്നെ നമുക്ക് ഡീൽ ചെയ്യാം എന്ന് പറഞ്ഞ് അതൊരു വലിയൊരു പ്രശ്നത്തിലോട്ട് അത് പലപ്പോഴും നീങ്ങാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, മദ്യത്തിൻ്റെത് ആത്മഹത്യ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് മാത്രമല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് മദ്യം പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടുവരുന്ന കാര്യം എന്ന് പറയുന്നത്, മദ്യം കൊണ്ട് ആൾക്കാരുടെ ലൈസൻസ് പോകും, ലൈസൻസ് പോയി കഴിയുമ്പോഴേക്കും ജോലി കിട്ടാതാവും, മദ്യം കൊണ്ട് ആൾക്കാർ ജോലിക്ക് പോവാതെയാവും, റിപ്പീറ്റഡ് ആയിട്ടുള്ള ജോലിക്ക് പോവാതെ ഇരിക്കുന്ന സിറ്റുവേഷൻ വരുമ്പോഴേക്കും ജോലിയിൽ നിന്ന് പിരിച്ചുവിടും, പിന്നെ അതിലുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അതിലുണ്ടാകുന്ന നാണക്കേടുകൾ. ഇത് ആൽക്കഹോൾ എന്ന് പറയുന്നത് ഡയറക്റ്റ് കോസ് ഓഫ് സൂയിസൈഡുമാണ്, ഇൻഡയറക്റ്റ് കോസ് ഓഫ് സൂയിസൈഡുമാണ്. അത് മാത്രമല്ല അതൊരു സോഷ്യൽ മെനസ് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇതിന് പല രീതിയിലാണ് മദ്യം നമ്മളെ കീഴ്പ്പെടുത്തുന്നതും ആത്മഹത്യ പ്രവണതയിലേക്ക് കൊണ്ടുപോകുന്നതും അല്ലെങ്കിൽ ഒരു മുഴുവൻ ആത്മഹത്യയിലോട്ട് നമ്മളെ നയിക്കുന്നതിനുള്ള കാരണം.
ഡോക്ടർ, ഇനി ഇത്തരം സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ എന്തെല്ലാം തരത്തിലുള്ള ഒരു സഹായമാണ് ഓസ്ട്രേലിയൻ ആരോഗ്യ വിഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ അധികൃതർ ഒരുക്കിയിരിക്കുന്നത്?
ഏറ്റവും ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഏറ്റവും പിന്നെ സുതാര്യമായതും ഏറ്റവും പിന്നെ വളരെ ആധുനിക രീതിയിൽ ശാസ്ത്രം വികസിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഹെൽത്ത് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരോഗ്യ പരിപാലന രീതിയിൽ. അതിന് പല ലെയേഴ്സും ഉണ്ട്. പ്രൈമറി കെയർ ലെവലുണ്ട്, പിന്നെ സെക്കൻഡറി ലെവൽ കെയർ ഉണ്ട്, ടെറിഷറി ലെവൽ കെയർ ഉണ്ട്. പ്രൈമറി ലെവൽ കെയർ എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ സമീപത്തുള്ള GP പ്രാക്ടീസസ്. അവിടെ പോയി നമുക്ക് ഇപ്പം ഒത്തിരി പിന്നെ അധികം വളരെയധികം ഡോക്ടർമാർ തന്നെ, പ്രൈമറി കെയറിലുള്ള ഡോക്ടർമാർ ഇന്ത്യയിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്. അവരുടെ ഭാഷയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. മജോറിറ്റി ആൾക്കാർക്കും നാട്ടിലെ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് ഒരു കൾച്ചറലി കുറച്ചും കൂടെ പ്രയാസമില്ലാതെ തന്നെ ആ ഡോക്ടർമാരോട് സംസാരിക്കാനുള്ള ഒരു അവസരം ഈ കഴിഞ്ഞ 3-4 വർഷത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഇത് അതല്ല ഡോക്ടറുടെ അടുത്ത് പോകണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് രീതിയിൽ പല രീതിയിലും ഇപ്പോൾ പല പല ഓർഗനൈസേഷൻസ്, ചില ഓർഗനൈസേഷൻസിന്റെ പേര് ഞാൻ പറയാം, ബ്ലാക്ക് ഡോഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, സിഡ്നിയിലുള്ള ബ്ലാക്ക് ഡോഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ ബിയോണ്ട് ബ്ലൂ, അല്ലെങ്കിൽ പിന്നെ ഹെൽത്ത് സ്പേസ് എന്ന് പറഞ്ഞ്, അങ്ങനെ ഗവൺമെന്റ് വളരെ അധികം പണം ഇങ്ങനത്തെ NGOസിലോട്ട് പിന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അത് പോയി പരിഹരിക്കാൻ വേണ്ടി.
ഡോക്ടർ മാത്യു സാമുവൽ, ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും വിശദമായി SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി വിശദീകരിച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു. നന്ദി.
Want to hear more stories like this? Subscribe to our regular podcasts on iTunes.